You're with SBS Radio. Find more great stories in your language at sbs.com.au.
നമസ്കാരം, ശ്രീ അരുൺ കൃഷ്ണൻ, എസ് ബി എസ് റേഡിയോ മലയാളത്തിലേക്ക് സ്വാഗതം.
നമസ്കാരം
അരുൺ, വളരെയധികം സന്തോഷം ഇന്ന് ഇവിടെ സ്റ്റുഡിയോയിൽ, എസ് ബി എസ് മലയാളത്തിൻ്റെ സ്റ്റുഡിയോയിൽ എത്തിച്ചേരാൻ കഴിഞ്ഞതിൽ. ഓസ്ട്രേലിയയിൽ ഇപ്പോൾ ഒരു പല പ്രോജക്റ്റുകളിലും താങ്കൾ ഉൾപ്പെട്ടിരിക്കുന്നു, ഹോളിവുഡ് ചിത്രങ്ങളുടെ കാര്യത്തിൽ. അതുപോലെ തന്നെ ഇന്ത്യയിലായിരിക്കുമ്പോഴും നിരവധി ഹോളിവുഡ് ചിത്രങ്ങളുടെ ഭാഗമായിരുന്നു താങ്കൾ. വിഷ്വൽ എഫക്ട്സ് ആണല്ലോ താങ്കളുടെ ഒരു പ്രധാന മേഖല.
അതെ അതെ, വിഷ്വൽ എഫക്ട്സ് തന്നെയാണ് പ്രധാന മേഖല.
ഓക്കെ, ഒന്ന് വിശദീകരിക്കാമോ ശ്രോതാക്കൾക്കായി പ്രധാന പ്രോജക്ട്സ് ഏതൊക്കെയാണ് ഇപ്പോൾ ഇന്ത്യയിലായിരിക്കുമ്പോഴും ഇപ്പോൾ ഇവിടെ ആയിരിക്കുമ്പോഴൊക്കെ ഏർപ്പെട്ടിരിക്കുന്ന പ്രധാന വർക്കുകൾ ഏതൊക്കെയാണ്?
ഞാൻ ഇത് 2005 ഈ ഫീൽഡിലേക്ക് വരുമ്പോൾ ഞാൻ ആദ്യമായിട്ട് ജോലിക്കായിട്ട് ഞാൻ ചേരുന്നത് പ്രസാദ് സ്റ്റുഡിയോയിലാണ്. ചെന്നൈയിലെ പ്രസാദ് സ്റ്റുഡിയോയിലാണ് ആദ്യമായിട്ട് ജോലിക്ക് ചേരുന്നത്. അപ്പോൾ അന്ന് ആദ്യമായി ചെയ്യുന്ന ഒരു പ്രോജക്റ്റ് എന്ന് പറയുന്നത് വേർ ദ വൈൽഡ് തിങ്സ് ആർ എന്ന് പറയുന്നൊരു ഹോളിവുഡ് പ്രോജക്റ്റാണ്. അപ്പോൾ ആ ഹോളിവുഡ് പ്രോജക്റ്റിന് വേണ്ടിയാണ് ആദ്യമായിട്ട് ഞങ്ങളെയൊക്കെ അവിടെ റിക്രൂട്ട് ചെയ്യുന്നത്. ഞാൻ പഠിച്ചിറങ്ങി അതപ്പോൾ കോഴ്സ് തീരുന്നതിന് മുൻപേ തന്നെ അവിടെ ജോലി കിട്ടിയായിരുന്നു. അപ്പോൾ 2005 നേരിട്ട് അവിടെ 2005 അവസാനമാണ് അവിടെ ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു പ്രോജക്റ്റ് എന്ന് പറയുന്നത് അതാണ്. അപ്പം ആദ്യം തന്നെ ഒരു ഹോളിവുഡ് പ്രോജക്റ്റിൻ്റെ ഭാഗമായിരുന്നു. അതിനുശേഷം പ്രസാദ് സ്റ്റുഡിയോയിൽ ഒരുപാട് 5 വർഷത്തോളം ഞാനവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഏകദേശം അവിടെ ഇറങ്ങുന്ന ഏകദേശം നമ്മുടെ സൗത്ത് ഇന്ത്യയിലുള്ള ഏകദേശം തമിഴ് സിനിമകളിലും മലയാള സിനിമകളിലൊക്കെ ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു ഞാൻ അവിടെ തന്നെ ഏകദേശം ഒരു 100 സിനിമകൾ നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട്. ചെറിയ ചെറിയ രീതിയിലുള്ള എഫക്ട്സുകളായിരുന്നു നമ്മുടെ തുടക്കകാലത്ത്, അങ്ങനെയൊക്കെയാണ്. അപ്പം അനിമേഷനാണ്, അങ്ങനെ ചെറിയ രീതിയിലുള്ള ചില ബ്ലാസ്റ്റിംഗ് സീക്വൻസുകൾ, അല്ലാതെ ഇപ്പം ചില കാറ് മറിഞ്ഞു പോകുന്ന അങ്ങനെയുള്ള സീനുകൾ, അങ്ങനെയുള്ള ഫൈറ്റ് സീക്വൻസുകൾ വരുന്ന ചില സ്പാർക്സ് എഫക്ട്സ് അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ അവിടെ ചെയ്ത പ്രോജക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ രജനീകാന്തിൻ്റെ എന്തിരൻ ഫസ്റ്റ് പാർട്ടിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ പഴശ്ശിരാജയിലും വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ അവിടെ വർക്ക് ചെയ്ത ഒരു പടം വരുന്ന അതിശയൻ, അങ്ങനെ ഒരുപാട് സിനിമകളിൽ അവിടെ വർക്ക് ചെയ്തൊരു ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. അവസാനമായി അവിടെ ചെയ്ത പടം എനിക്ക് തോന്നുന്നു എന്തിരൻ ആണെന്ന് തോന്നുന്നു അവസാനമായിട്ട് അവിടെ ചെയ്തത്. പിന്നെ മഗധീര, പിന്നെ നമ്മുടെ രാജമൗലിയുടെ തന്നെ മഗധീരയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഈച്ച എന്ന പ്രോജക്റ്റിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ തന്നെ യമദംഗ എന്ന് പറഞ്ഞ പ്രോജക്റ്റിൽ വർക്ക് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ ഇന്ത്യയിൽ തന്നെ വളരെ പ്രശസ്തമായിട്ടുള്ള പ്രോജക്റ്റുകൾ ചെയ്തതിനു ശേഷമാണ് ഹോളിവുഡ് ചിത്രങ്ങളിലേക്ക് പോയത്.
അതെ അതെ, തീർച്ചയായിട്ടും. അപ്പോൾ ഒരുപാട് നമ്മൾ ലോക്കലി ഒരുപാട് സിനിമകളിൽ വർക്ക് ചെയ്തതിനു ശേഷമാണ് പിന്നെ നമ്മൾ കുറച്ചുകൂടെ എന്താണ് ഹോളിവുഡ് പ്രോജക്റ്റിൻ്റെ ഭാഗമാകുന്നത്. 2010 ശേഷമാണ് ഞാൻ പൂർണ്ണമായിട്ട് ഇപ്പം ഹോളിവുഡ് പ്രോജക്ട്സുകൾ എനിക്ക് തോന്നുന്നു ഇന്ത്യയിലേക്ക് വന്നു തുടങ്ങിയത്. അപ്പോൾ അന്നാണ് ആദ്യമായിട്ട്. പിന്നെ ഞാൻ അതിനുശേഷം ടാറ്റ അലക്സി എന്ന് പറയുന്ന ഒരു കമ്പനിയിലോട്ട് ജോയിൻ ചെയ്യുന്നതും അത് ബോംബെയിലായിരുന്നു. അവിടെ അവർക്ക് ഉണ്ടായിരുന്ന പ്രോജക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഹാരി പോട്ടറിൻ്റെ പ്രോജക്റ്റ് ആയിരുന്നു.
ഓക്കെ.
അപ്പോൾ ഹാരി പോട്ടറിൽ വർക്ക് ചെയ്തതിന് ശേഷം പെട്ടെന്ന് എനിക്കൊരു ഓഫർ കിട്ടിയത് നമ്മുടെ റെഡ് ചില്ലീസ് ഷാറൂഖ് ഖാൻ്റെ കമ്പനിയിൽ അവരുടെ ഒരു പുതിയ പ്രോജക്റ്റ് വരുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് വരാൻ താല്പര്യമുണ്ടോ, ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ച് ഇങ്ങനെ ഒരു കോള് വരുന്നു. അപ്പോൾ നോക്കിയപ്പം റാവൺ എന്ന് പറയുന്ന പ്രോജക്റ്റാണ്. ഇന്ത്യയിലെ എനിക്ക് തോന്നുന്നു ആദ്യത്തെ ഒരു സൈഫൈ പ്രോജക്റ്റാണ് തോന്നുന്നത്. കൂടുതലും എഫക്ട്സും ഒരുപാട് കാര്യങ്ങളുള്ള ഒരു നല്ലൊരു ചിത്രമായിരുന്നു. 1 വർഷത്തോളം അതിൻ്റെ വർക്ക് അവിടെ ഉണ്ടായിരുന്നു. 1.5 വർഷത്തോളം അതിൻ്റെ വിഷ്വൽ എഫക്ട്സ് വർക്ക് ഉണ്ടായിരുന്നു. നല്ല വർക്കായിരുന്നു. അതിന് എനിക്ക് തോന്നുന്നു ബെസ്റ്റ് വിഷ്വൽ എഫക്ട്സിനുള്ള നാഷണൽ അവാർഡ് ആ സിനിമയ്ക്ക് കിട്ടി.
ഓക്കെ, അതിലൊരു പ്രധാന പങ്ക്.
അതെ, തീർച്ചയായിട്ടും. ക്രെഡിറ്റ്സിൽ നോക്കിയാൽ എൻ്റെ പേര് കാണാം. അപ്പോൾ അതൊരു വലിയൊരു അഭിമാനമുള്ള കാര്യമാണ്. നമ്മുടെ ഇപ്പോഴും ആൾക്കാർ ഒരുപാട് അതിനെക്കുറിച്ച് പ്രശംസിക്കാറുണ്ട്. നല്ല വർക്കായിരുന്നു, പക്ഷെ പടം വേണ്ടത്ര പോലെ അങ്ങോട്ട് വിജയിച്ചില്ലെങ്കിൽ പോലും അതിലെ വർക്കുകൾ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഒരു വിഷ്വൽ എഫക്ട് സിനിമയാണെന്ന് എടുത്തു പറയാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ് ഷാറൂഖ് ഖാൻ്റെ റാവൺ എന്ന് പറയുന്നത്.
ഇനി ഹോളിവുഡ് ചിത്രങ്ങളിൽ ഇപ്പോൾ ലൈഫ് ഓഫ് പൈ, അതുപോലെ തന്നെ ജംഗിൾ ബുക്ക്, ഇതിലൊക്കെ എത്രമാത്രം ഇൻവോൾവ് ആയിരുന്നു അതിൽ, അതിൻ്റെ ഒരു പാർട്ടായിരുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു വിശദീകരിക്കാം.
അപ്പോൾ ഈ ഇവിടുന്ന് ഞാൻ ഇറങ്ങിയതിന് ശേഷം, അതായത് റെഡ് ചില്ലീസിൽ ഈ വർക്കിന് ശേഷമാണ് ഞാൻ പിന്നെ ബാംഗ്ലൂർ ആസ്ഥാനമായിട്ടുള്ള MPC എന്ന് പറയുന്ന വേൾഡിലെ ഒരു നമ്പർ 1 കമ്പനി എന്ന് പറയാം, അത് മൂവിങ് പിക്ചേഴ്സ് കമ്പനി എന്ന് പറയും. അപ്പം അവരുടെ സ്റ്റുഡിയോയിലേക്ക് പോകുമ്പോൾ തന്നെ ഒരു ചെറിയ ഭയമുണ്ടായിരുന്നു. കാരണം ലോകത്തിലെ ഒരു വലിയ സ്റ്റുഡിയോയാണ്. ബാംഗ്ലൂരിലാണ് അവരുടെ ഓഫീസ്. പിന്നെ അവർക്ക് ലോസ് ഏഞ്ചലസിലും അവരുടെ എല്ലായിടത്തും സ്റ്റുഡിയോസ് ഉണ്ട്. അപ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ അവിടെ ഓൾറെഡി വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അവർ, അതായത് ഹോളിവുഡ് മൂവീസ്, ഒരുപാട് ഹോളിവുഡ് മൂവീസ് മാത്രം ചെയ്യുന്നൊരു സ്റ്റുഡിയോ ആണത്. അവിടെ നമ്മുടെ ഇന്ത്യൻ പ്രൊജക്ട്സ് ഒന്നും തന്നെ ചെയ്യുന്നില്ല, പൂർണ്ണമായും ഹോളിവുഡ് സിനിമകൾ മാത്രമേ അവിടെ ഉള്ളൂ. അപ്പോൾ അവിടെ ജോയിൻ ചെയ്തു. ഫസ്റ്റ് എനിക്ക് ഞാൻ ചെയ്യുന്ന സിനിമയെന്ന് പറയുന്നത് അവിടെ എക്സ്മെൻ ആണ്. എക്സ്മെൻ അപ്പോൾ കാലിപ്സോ എന്ന് പറഞ്ഞ പടമാണ് ആദ്യമായിട്ട് ചെയ്യുന്നത്. അത് ഒരു സ്റ്റീരിയോ പ്രൊജക്റ്റ് എന്ന് പറയും. അതായത് 3D നമ്മൾ കണ്ണാടി വെച്ച് കാണുന്നതിൽ നിന്ന് കുറച്ച്, എന്താണ്, കണ്ണാടി വെച്ച് കാണുമ്പോൾ കുറച്ചുകൂടെ ഡെപ്ത് ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള വർക്കായിരുന്നു അവിടെ ചെയ്തത്.
ഓക്കെ.
സാധാരണ ഇതിൽ 2-3 തരത്തിൽ ചെയ്യാറുണ്ട്. അപ്പം ഇതൊരു വ്യത്യസ്തമായ രീതിയിലുള്ള, എൻ്റെ ആദ്യമായിട്ട് ഞാൻ അങ്ങനെ വർക്ക് ചെയ്യാൻ കിട്ടിയൊരു അവസരമാണത് എക്സ്മെനിൽ.
അതായത്
2 പ്ലേറ്റ് നമ്മൾ ട്രാക്ക് ചെയ്ത് ഇങ്ങനെ ചെയ്യുന്ന ഒരു പ്രത്യേക രീതിയായിരുന്നു അത്. അത് നമുക്ക് ഒരിക്കലും ഇന്ത്യൻ സ്റ്റുഡിയോകളിലൊന്നും ചെയ്ത് പരിശീലനം കിട്ടാത്ത ഒരു സംഭവമാണ്.
അപ്പോൾ
ആദ്യമായിട്ട് അതിൻ്റെ ഭാഗമായിരുന്നു. അതിനുശേഷം ലൈഫ് ഓഫ് പൈ വന്നപ്പോൾ അതിലും ഒരുപാട് ഈ ഒരു എന്താണ്, ഒരു ടൈഗർ ക്യാരക്ടറിനെ നമ്മൾ 3D ചെയ്തെടുത്ത് അതിനെ ലൈവ് ആക്ഷൻ ക്യാമറയുമായിട്ട് സിങ്ക് ചെയ്ത് വർക്ക് ചെയ്യുന്നൊരു വളരെ വെല്ലുവിളി നിറഞ്ഞൊരു സംഭവമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞു. അത് നല്ലോണം കഷ്ടപ്പെട്ട് ചെയ്തൊരു വർക്കാണത്. അതിൻ്റെ ഒരു എന്താണ്, ഓസ്കാർ കിട്ടിയപ്പോൾ നമുക്ക് അത്രത്തോളം സന്തോഷം.
അരുൺ അതിലെ അതിൻ്റെ ഒരു VFX അല്ലെങ്കിൽ വിഷ്വൽ എഫക്ട്സ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഒന്ന് നമുക്കൊന്ന് എന്താണ് അവിടെ ചെയ്യുന്നത്.
അത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ അതിൽ ഈ VFX എന്ന് പറയുന്നതിനകത്ത് തന്നെ ഒരുപാട് ഉപവിഭാഗങ്ങളുണ്ട്. അപ്പം അതിൽ അനിമേഷൻ വരുന്നുണ്ട്, ടെക്സ്ചറിങ് വരുന്നുണ്ട്, പിന്നെ അതിൻ്റെ ഫറു വരുന്നുണ്ട്. ഇപ്പോൾ ആ കടുവയുടെ ക്യാരക്ടർ എടുത്താൽ തന്നെ അതിൽ ടെക്സ്ചറിങ് ഉണ്ട്, അതിൽ ഫറുണ്ട്, അതിൻ്റെ മോഡലിംഗ് ചെയ്യണം, അതിൻ്റെ അനിമേഷൻ ഉണ്ട്, അത് കഴിഞ്ഞ് ലൈറ്റിംഗ് ഉണ്ട്, പിന്നെ റെൻഡറിങ് ഉണ്ട്. അങ്ങനെ ഒരുപാട് ഇത് ചേരുന്നതാണ്, ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റ് ചേരുന്നതാണ് ഈ VFX എന്ന് പറയുന്നത്. അപ്പോൾ അതിലെൻ്റെ പോർഷൻ എന്ന് പറയുന്നത് ഞാനതിലെ 3D മാച്ച് മൂവ് പിന്നെ റോട്ടോമേഷൻ എന്ന് പറഞ്ഞൊരു സംഭവമാണ്. അതെന്ന് പറഞ്ഞാൽ നമ്മൾ ലൈവ് ആക്ഷനിൽ ഷൂട്ട് ചെയ്യുമ്പോൾ ഒരിക്കലും അവിടെ ഒരു കടുവയെ നമുക്ക് വെച്ച് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവിടെ ഒരു ഡമ്മി ആയിട്ടൊരു സാധനം വെച്ചിട്ട് ആ കുട്ടി അതുമായിട്ടാണ് സംസാരിക്കുന്നത്.
കടലിൻ്റെ നടുവിൽ,
കടലിൻ്റെ നടുവിലൊക്കെ വെച്ച്, അതൊരു കടലല്ല, അത് ശരിക്കും ഒരു ചെറിയൊരു സ്വിമ്മിംഗ് പൂൾ പോലൊരു സംഭവമാണ്. അപ്പോൾ അതൊരു സ്റ്റുഡിയോയിൽ സെറ്റിട്ട് ചെയ്തിരിക്കുന്ന ഒരു സംഭവം, ഞങ്ങൾക്കത് കിട്ടുന്നത് അങ്ങനെയാണ്. അവിടെ ചുറ്റും ആൾക്കാരൊക്കെ കൂടി നിൽക്കും, കടലല്ല, അതൊരു ചെറിയൊരു പൂൾ പോലത്തെ ഒരു സംഭവം. അവിടെ ഈ കുട്ടിയും അതിൻ്റെ ഒരു ഡമ്മി ആയിട്ടുള്ള ആ കടുവയുമായിട്ടുള്ള ഒരിത്, അങ്ങനെയാണ് ഞങ്ങൾക്കത് കിട്ടുന്നത്. ഞങ്ങളതിൽ ആ കടലിൻ്റെ പോർഷൻ കംപ്ലീറ്റ് മാറ്റി ആ ലൈവിൽ ചെയ്തിരിക്കുന്ന ക്യാമറയെ 3D ക്യാമറയായിട്ട് ഞങ്ങൾ കൺവേർട്ട് ചെയ്യുന്നു. അപ്പോൾ എന്നിട്ട് നമുക്ക് ആ കിട്ടുന്ന 3D ക്യാമറ മായ എന്ന് പറയുന്ന പല സോഫ്റ്റ്വെയറുകൾ നമ്മൾ അതിൽ കൊണ്ടുവന്ന് നമുക്കിഷ്ടമുള്ള രീതിയിൽ അതിൽ മാറ്റാം. ആ ക്യാമറയിൽ കൂടെ നമുക്ക് 3D ക്യാരക്ടേഴ്സിനെ ആഡ് ചെയ്യാം, അപ്പോൾ വെള്ളം ആഡ് ചെയ്യാം, എന്ത് നമുക്കിഷ്ടമുള്ള രീതിയിൽ. അത് സൂപ്പർവൈസർ പറയുന്നതിനനുസരിച്ച് നമുക്ക് എന്താണോ അതിൽ ചെയ്യാനുള്ളത്, നമുക്ക് അതിൽ സൂപ്പർവൈസർ പറയുന്നതിനനുസരിച്ച് ഞങ്ങൾ അതിൽ ഓരോ ഇത് ആഡ് ചെയ്തുകൊണ്ടിരിക്കും. അത് അവരുടെ റിവ്യൂ കാണിക്കും, അതിൽ കറക്ഷൻ വരും. അങ്ങനെയാണ്, അതായിരുന്നു എൻ്റെ ഒരു മേഖല.
ഓക്കെ. ഇനി ഇപ്പോൾ അടുത്തിടെ കഴിഞ്ഞ വർഷം താങ്കൾക്ക് ഇവിടെ ഓസ്ട്രേലിയയിൽ നിന്നുള്ള ഈ മേഖലയിലെ പ്രവർത്തനങ്ങൾക്കും എമി അവാർഡ്, അതായത് താങ്കൾ വർക്ക് ചെയ്യുന്ന കമ്പനിക്ക് ലഭിച്ചു. അതിൻ്റെ ഒരു പ്രധാന, താങ്കളും അതിൻ്റെ ഒരു ഭാഗമായിരുന്നു. അതേക്കുറിച്ച് പറയാമോ, എന്തിനായിരുന്നു ഈ അവാർഡ്, ഏത് പ്രോജക്റ്റിനായിരുന്നു?
അതെ, അത് പിന്നെ ഞാനിപ്പോൾ ഓസ്ട്രേലിയയിൽ, പിന്നെ ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് 3-4 വർഷമായി. ഞാൻ വന്ന ഉടനെ തന്നെ എനിക്ക് ജോലി ലഭിച്ചത് ലോറ എന്ന് പറയുന്ന സ്റ്റുഡിയോയിലാണ്, മെൽബണിൽ തന്നെയുള്ള. അവർക്ക് സിഡ്നിയിലും ഒക്കെ ഓഫീസുണ്ട്. എലോറയിൽ എന്ന് പറയുമ്പോൾ അവർ പ്രശസ്തര എന്ന് പറയുന്നത് ഗെയിം ഓഫ് ത്രോൺസ് എന്ന് പറയുന്ന സീരീസ് ചെയ്ത് ഇതിനു മുമ്പ് അവർ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാനും അതിൽ MPCയിലുള്ളപ്പോൾ ഒരു ഭാഗമായിട്ടുണ്ട് പഴയ സീരീസിൽ. പക്ഷേ ഇവിടെ വന്നതിന് ശേഷമാണ് അതൊരു ഒരുപാട് അതിൽ വർക്ക് ചെയ്യാൻ സാധിച്ചത്. MPCയിലുള്ളപ്പോൾ ചെറിയൊരു പോർഷൻ മാത്രമേ വർക്ക് ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഇവിടെ വന്നപ്പോൾ നമുക്കത് അതിൻ്റെ ഗെയിം ഓഫ് ത്രോൺസിൻ്റെ ആ അത്രത്തോളം വർക്ക് കൂടുതൽ ചെയ്യാൻ പറ്റിയെന്ന് പറഞ്ഞത് തന്നെ വലിയ കാര്യം. അതിലാണ് ഏറ്റവും മികച്ച, അത് ടെലിവിഷൻ സീരീസിൽ കിട്ടുന്ന ഏറ്റവും വലിയ അവാർഡാണ് എമ്മി അവാർഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ സിനിമയിൽ, ഹോളിവുഡ് സിനിമയിൽ കിട്ടുന്നത് ഓസ്കാർ ആണെങ്കിൽ ടെലിവിഷൻ ഇതിൽ കിട്ടുന്നതാണ് എമ്മി അവാർഡ്സ്. അത് കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ അതൊരു വലിയ സന്തോഷമായിരുന്നു. ഞാൻ ജോയിൻ ചെയ്ത് വളരെ കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ അത് നമുക്കത് കയ്യിൽ പിടിച്ചത് നോക്കാൻ സാധിച്ചു. അതൊരു വലിയ സന്തോഷം തരുന്നൊരു കാര്യമാണ്.
ഇനി ഇപ്പോൾ ഓസ്ട്രേലിയയിൽ പലരും, ഒട്ടേറെ ആളുകളാണ് ഈ കലാരംഗത്ത് സജീവമായിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് നാടകരംഗത്ത് ഒട്ടേറെ ആളുകൾ നാടകങ്ങൾ ഇറക്കുന്നു, അതുപോലെ തന്നെ ഷോർട്ട് ഫിലിമുകൾ വളരെയധികം ഇറങ്ങുന്നു ഓസ്ട്രേലിയയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്. ഇതിൽപ്പെട്ട പലർക്കും തന്നെ ആനിമേഷനും ഒക്കെ താല്പര്യമുള്ളവരാണ്.
അതെ.
ഇപ്പോൾ ഈ രംഗത്ത് സജീവമാകുന്നതിനായി അല്ലെങ്കിൽ അതൊരു സക്സസ്ഫുൾ കരിയറായി മാറ്റുന്നതിന് എങ്ങനെയാണ് ഒന്ന് അപ്സ്കിൽ ചെയ്യാൻ കഴിയുക, അല്ലെങ്കിൽ അവരുടെ മേഖലയിൽ തന്നെ അപ്സ്കിൽ ചെയ്യാനായിട്ട് എന്തെല്ലാം സാധ്യതകളാണ് ഓസ്ട്രേലിയയിൽ കാണുന്നത്?
എനിക്ക് ഇപ്പോൾ എൻ്റെ കൂടെ തന്നെ വർക്ക് ചെയ്യുന്ന ചിലർ ഇപ്പോൾ തന്നെ ഷോർട്ട് ഫിലിം ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ആയിട്ടുള്ളവർ തന്നെ ഷോർട്ട് ഫിലിം ചെയ്യുന്നുണ്ട്. അതിൽ തന്നെ ഞങ്ങൾ ചിലപ്പോൾ വിഷ്വൽ എഫക്ട്സ് ചിലപ്പോൾ ആഡ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഞങ്ങൾ ഇവിടെ തന്നെ ഇപ്പം മെൽബണിൻ്റെ ഭാഗങ്ങളിൽ ഞങ്ങൾ തന്നെ വന്ന് ചിലപ്പോൾ ഷൂട്ട് ചെയ്ത് ചിലപ്പോൾ ചില മോഡലിംഗ് ഒക്കെ ചെയ്ത് അതിന് ഓൺലൈനിൽ ഒരുപാട് ഫ്രീ ട്യൂട്ടോറിയൽസും ഒരുപാട് ഓൺലൈൻ കോഴ്സുകളും ഇപ്പം ലഭ്യമാണ്. ഓൺലൈനിൽ നമുക്ക് അവർക്ക് എന്താണ് ഇത് കോഴ്സ് നല്ല അല്പം കാശ് ചിലവുള്ളതാണെങ്കിൽ പോലും നിങ്ങൾക്ക് പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതിലേക്ക് ജോലി സാധ്യതയുള്ള ഒരു 100% അവർ ജോലി സാധ്യത ഉറപ്പുവരുന്ന ഒരു സംഭവമാണ്. ഇപ്പം ഷോർട്ട് ഫിലിം ചെയ്യുന്നവർക്ക് സിനിമയിലേട്ട് വരണം എന്നും പറഞ്ഞുകൊണ്ട് മാത്രം ഈ അനിമേഷൻ പോയി പഠിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അത് എന്താവുമെന്നറിയില്ല. പക്ഷേ അവർക്ക് അപ്സ്കിൽ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള സംവിധാനങ്ങളെല്ലാം ഓൺലൈനിൽ തന്നെ ഇപ്പം ലഭ്യമാണ്, കൂടുതലും ഓൺലൈനിൽ തന്നെ ലഭ്യമാണ്. ഇതിൽ പഠിച്ചിറങ്ങുന്നവരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എന്താണോ പഠിച്ചത് അത് ഒരു ഒരു ഡിപ്പാർട്ട്മെൻ്റ് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ക്ലോത്താണോ അല്ലെങ്കിൽ ഒരു അനിമേഷനാണ് പഠിക്കുന്നതെങ്കിൽ അത് പൂർണ്ണമായിട്ടും അനിമേഷനിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് കൂടുതൽ ഫലം ചെയ്യും. അല്ലാതെ എല്ലാം കൂടെ പഠിക്കാൻ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് നടക്കില്ല. പിന്നെ ഇത് കഴിഞ്ഞിട്ട് നമുക്കൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഒരു ഡെമോറിയൽ എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അതാണ് മെയിനായിട്ട് നമ്മുടെ വർക്കിനെ പ്രൊജക്റ്റ് ചെയ്യുന്നത്. കാരണം നമ്മളൊരു ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ ഈ ഡെമോറിയൽ, അതിപ്പോൾ ഓൺലൈനിൽ ഒരുപാട് ആൾക്കാർ ഇത് കണ്ട് ചെയ്യുന്നുണ്ട്. മീൻസ് നമുക്ക് ഇപ്പോൾ ഒരു കുതിര ഓടുന്നതോ അല്ലെങ്കിൽ ഒരു വാക്ക് സൈക്കിളോ നമുക്കത് അത് റെഫറൻസ് ആയിട്ട് എടുത്ത് നമുക്ക് തന്നെ നമ്മുടെ വീടുകളിൽ ഇരുന്ന് നമുക്ക് ചെയ്ത് നോക്കാൻ പറ്റും.
ഡെമോറിയൽ
അതിനെ നമ്മളൊരു ഒരു മൂവി ആയിട്ട് നമ്മളൊരു 2 മിനിറ്റോ 3 മിനിറ്റോ ഉള്ളൊരു വീഡിയോ ആക്കി നമ്മളൊരു ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ അവർക്ക് കാണിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് ഓൺലൈനിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റും. വിമിയോ അല്ലെങ്കിൽ യൂട്യൂബ് പോലുള്ള സൈറ്റുകളിൽ നമുക്കത് അപ്ലോഡ് ചെയ്തിട്ട് അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ നമുക്ക് അവരുടെ റെസ്യൂമിൽ കാണിച്ചു കഴിഞ്ഞാൽ അത് അവരത് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും നമ്മൾ എത്രത്തോളം അതിൽ നമുക്കിത് കാര്യങ്ങൾ അറിയാം എന്നുള്ളത് അവർക്ക് മനസ്സിലാവുകയും ചെയ്യും. നമുക്ക് അതിനനുസരിച്ചാണ് നമുക്ക് ജോലി കിട്ടുന്നത്.
എന്തായാലും അരുൺ കൃഷ്ണൻ SBS മലയാളത്തിൻ്റെ ശ്രോതാക്കളോട് അരുണിൻ്റെ അനുഭവങ്ങളും അതുപോലെ തന്നെ ഈ പരിചയ സമ്പത്തുമെല്ലാം ഇത്രയും വിശദമായി പങ്കുവച്ചതിന് വളരെയധികം നന്ദി.
ഒരുപാട് സന്തോഷം.
Tell us what you think. Like us on Facebook or follow us on Twitter.